You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം, ശ്രീ ജി എസ് പ്രദീപ്, സ്വാഗതം എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക്.
നമസ്കാരം ദിജു.
ഇപ്പോൾ നിരവധി രാജ്യങ്ങളിൽ അശ്വമേധം പൂർത്തിയാക്കിയിട്ടാണ് യാഗാശ്വം ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ദിഗ്വിജയം ഇവിടെ കൂടെ കഴിഞ്ഞാൽ പൂർത്തിയാകുമോ?
ഇല്ല, അതെങ്ങനെയാണ്? വൈജ്ഞാനിക യാത്രയ്ക്ക് ഒരു അവസാനമില്ലല്ലോ.
ഓക്കെ, ഒരു പക്ഷേ അശ്വമേധം എന്ന ഒരു പരിപാടിയുടെ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയാവുന്നത് എന്തായിരിക്കും? വൈജ്ഞാനിക യാത്രയ്ക്ക് അവസാനമില്ലെങ്കിൽ പോലും മനസ്സിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണുമല്ലോ താങ്കളുടെ, എന്തായിരിക്കും അത്?
തീർച്ചയായും ഇംഗ്ലീഷ് ഭാഷയിലെ ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നാല് വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണത്. ഫോർ ആർസ്: റിനൈസൻസ് ഓഫ് റിമെമ്പറൻസ്, റെവല്യൂഷൻ ഓഫ് റീഡിംഗ്, ഓർമ്മകളുടെ നവോത്ഥാനവും വായനയുടെ വിപ്ലവവും. മനുഷ്യ ചരിത്രത്തിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ് സ്റ്റോറി എന്ന് വ്യാഖ്യാനിക്കപ്പെടാമെങ്കിലും എന്റെയും നിന്റെയും അവന്റെയും കഥയാണ് ചരിത്രം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതും എന്നാൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതുമായ ഒരുപാട് മഹാരഥന്മാരുടെ, ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിന്റെ വഴികളുണ്ട്. നമ്മുടെ ഈ തലമുറയ്ക്ക് സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ജീവിതത്തിൽ അടിപതറിപ്പോകുന്നത്, ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നത് ഒക്കെ തന്നെ നമ്മളോടൊപ്പമോ നമുക്ക് മുൻപേയോ നടന്നുപോയ വിജയിച്ചവരുടെ വഴിത്താരകളിൽ അവർ പതിപ്പിച്ച പാദമുദ്രകളും അവരിട്ടുപോയ കയ്യൊപ്പുകളും കാണാതെ പോകുന്നതുകൊണ്ടാണ്. ഓർമ്മകളിലൂടെ വ്യക്തികളെ തിരിച്ചറിയുമ്പോൾ അതിനകത്ത് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ വ്യക്തി അടയാളപ്പെടുത്തിയ സംജ്ഞകളെയും സന്ദേശങ്ങളെയും പുനരാവിഷ്കരിക്കുന്നതിന്റെ ശ്രമം. രണ്ട്, ഇവിടെയുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ എന്ന ഓർമ്മപ്പെടുത്തൽ. അദ്ദേഹം ഇവിടെ അവശേഷിപ്പിച്ച തൂവലുകൾ, മയിൽപ്പീലികൾ തിരിച്ചറിയിക്കുവാനുള്ള ഒരു ശ്രമം. ഇതിനെല്ലാത്തിനും അപ്പുറം ഇതൊരു അനാലിറ്റിക്കൽ ഡിഡക്ഷന്റെ ഗെയിമാണ്. ഇതൊരു രസകരമായൊരു കളി കൂടിയാണ്. ഈ കളിയുടെ പ്രത്യേകത, ദിജുവിന്റെ മനസ്സിൽ വിചാരിച്ച ആളിലേക്കുള്ള എന്റെ യാത്ര അതിലേക്ക് എത്തിച്ചേരുമ്പോൾ രണ്ട് മനസ്സുകൾ മറ്റെല്ലാം മറക്കുകയും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഒരു തീർച്ചയായും ലോകത്തിൽ എവിടെയോ ഉള്ള ഒരാളിന്റെ പേരിനെ ചൊല്ലി എങ്കിലും രണ്ട് വിഭിന്ന മനസ്സുകൾ, രണ്ട് വിഭിന്ന വ്യക്തികളുടെ മനസ്സുകളെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിപ്പിക്കാൻ കഴിയും എങ്കിൽ എവിടെയൊക്കെയോ നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന മനസ്സുകളുടെ പരസ്പര സാമ്യവൽക്കരണത്തിന് ഇതും ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വായനയിലേക്ക്, അറിവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അശ്വമേധം ആരംഭിച്ചത് 17 വർഷങ്ങൾക്ക് മുമ്പ്. മലയാളത്തിൽ കൈരളി TVയിൽ നടത്തുന്ന അശ്വമേധം തന്നെയാണ് തമിഴിൽ സ്റ്റാർ വിജയിലും തെലുങ്കിൽ സാക്ഷി TVയിലും കഴിഞ്ഞ 7 വർഷമായി ശ്രീലങ്കയിലെ ഏറ്റവും വലിയ മൾട്ടിലിംഗ്വൽ ചാനലായ സിർദയിൽ ശക്തി TVയിൽ, രാജ മഹേന്ദ്രയുടെ ശക്തി TVയിലും നടത്തി വരുന്നത്.
എന്തായാലും എനിക്ക് ജി എസ് പ്രദീപ് എന്ന വ്യക്തിയിലേക്ക് കൂടുതൽ എത്തണമെന്നുണ്ട്. അതിനു മുമ്പ് ഈ ഓസ്ട്രേലിയൻ സന്ദർശനത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ ഒരു ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ അശ്വമേധം പരിപാടി ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടിരുന്നു. എങ്ങനെയാണത് നടക്കുന്നത്? എന്താണ് അതുകൊണ്ട് എന്തായിരിക്കും അത് നടക്കുന്നതിൻ്റെ രീതി?
പെർത്തിൽ ഒരു വേദി കഴിഞ്ഞു, അതായത് നവോദയ എന്ന മലയാളികളുടെ, പ്രവാസി മലയാളികളുടെ സാംസ്കാരിക സർഗ കൂട്ടായ്മയുടെ ഔപചാരികമായ ഉദ്ഘാടനം പെർത്തിലും സിഡ്നിയിലും ബ്രിസ്ബെയിനിലും മെൽബണിലും നടക്കുന്നതിന്റെ ഭാഗമായാണ് ഞാൻ ഇക്കുറി ഓസ്ട്രേലിയയിൽ വന്നത്. ഒപ്പം ഒലഗോങ്ങിലെ യുവ എന്ന ഒരു കലാ മത്സരങ്ങളുടെ, ഒരു കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. ഈ പെർത്തിൽ കഴിയുകയും ചെയ്തു. പെർത്തിലെ പ്രോഗ്രാം വലിയ വിജയമായിരുന്നു. ഐ ഗോട്ട് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഷോ. അതായത് പങ്കെടുക്കാൻ ഇപ്പൊ അശ്വമേധം നടത്തുന്നത് ദിജു അറിഞ്ഞിട്ടുണ്ടാകുമെന്നുള്ളത് പോലെ ഇപ്പോഴത്തെ അശ്വമേധം കേരളയിൽ 3rd season നടക്കുന്നത് സ്റ്റുഡിയോയ്ക്കകത്തല്ല, മറിച്ച് ജനങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ അശ്വമേധം. സ്റ്റുഡിയോയുടെ 4 ചുവരുകൾക്കകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രം മത്സരിക്കാൻ അവസരം ലഭിച്ചിരുന്ന പഴയ രീതിയിൽ നിന്ന് മാറി ലോകത്തെവിടെയൊക്കെ അറിവിനെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടോ, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നാഷണാലിറ്റി, അവർക്ക് അവരോട് ഈ വൈജ്ഞാനിക സമസ്യയിൽ, ഈ വിപരീത സമസ്യയിൽ ഏർപ്പെടാൻ എല്ലാവർക്കും അവസരം ഒരുക്കുന്ന രീതിയിലാണ്. കേരളത്തിൽ മലബാറിലും മലയോര പ്രദേശങ്ങളിലും അടക്കം എല്ലാ ജില്ലകളിലും, അത് പട്ടണമെന്നോ ഗ്രാമമെന്നോ തലസ്ഥാന നഗരമെന്നോ മരുഭൂമിയെന്നോ ഇല്ലാത്ത രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്തു വരുന്നു. അക്കൂട്ടത്തിലാണ് ഓസ്ട്രേലിയയിലെ നവോദയയുടെ പരിപാടിയുടെ ഭാഗമായി അശ്വമേധം നടത്തുന്നത്. ഇവിടെ നടത്തുന്ന അശ്വമേധം കൈരളി TV സംപ്രേഷണം ചെയ്യുന്നതാണ്. ഇവിടെ നടക്കുന്നത് വേദികളിൽ നിന്ന് എല്ലാവരും പങ്കെടുക്കുന്ന, അവിടെ ഉള്ള എല്ലാവർക്കും മത്സരിക്കാൻ അവസരം ഒരുക്കുകയും അതിൽ നിന്ന് സമയത്തിന്റെ പരിമിതി അനുസരിച്ച് അവർ കൊടുക്കുന്ന അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുന്ന ആളുകളിൽ നിന്ന് യുക്തമായി തിരഞ്ഞെടുക്കപ്പെടുന്നവ, അല്ലെങ്കിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് ജൂറി കരുതുന്ന മത്സരാർത്ഥികളെ പോലെ വളരെ പെട്ടെന്ന് കിട്ടുന്ന വേരിയസ് ആയ വെറൈറ്റി ഉള്ള വ്യത്യസ്തരായ ആൾക്കാരെ മത്സരിപ്പിച്ചുകൊണ്ട് തന്നെ 10-15 ആളുകൾ എനിക്ക് തോന്നുന്നു പെർത്തിലെ, പക്ഷേ 18 പേർക്ക് മത്സരിക്കാൻ അവസരം
കിട്ടി. തീർച്ചയായും. എന്തായാലും ജി എസ് പ്രദീപിലേക്ക് വരികയാണെങ്കിൽ, സ്വാഭാവികമായും ഇത്രയും നേരം കേൾക്കുമ്പോഴും അല്ലെങ്കിൽ താങ്കളെ അറിയാവുന്ന എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യം, മലയാള ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയാൽ എവിടെ താങ്കൾ നിർത്തുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാര്യം ഒരു തട്ടും തടവുമില്ലാതെ ഒഴുകിപ്പോകുന്ന നദി പോലെ അങ്ങനെ പോകുന്ന ഭാഷയാണ് ഈ ഒരു ഭാഷയും. അതോടൊപ്പം തന്നെ പരന്ന വിജ്ഞാനവും, ഒപ്പം അതിൽ നിന്ന് ഈ ഒരു പരന്ന വിജ്ഞാനത്തിൽ നിന്ന് ആഴത്തിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് മാത്രം എത്തിച്ചേരാനുള്ളൊരു ഗണിതശാസ്ത്രപരമായിട്ടുള്ള കഴിവും, അത് മൂന്നും കൂടെ സമ്മേളിപ്പിച്ചുകൊണ്ടാണല്ലോ ഈ താങ്കളുടെ പരിപാടികൾ നടക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു മൂന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ജി എസ് പ്രദീപ് എന്ന വ്യക്തിക്ക് ലഭിച്ചതെന്നറിയാൻ സ്വാഭാവികമായും ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടാകും, എനിക്കും താല്പര്യമുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ?
അത് പണ്ട് പലരും പറയാറുണ്ട്, ഒരാളിന്റെ ലിംഗ്വിസ്റ്റിക്കായ എക്സലൻസും അരത്മെറ്റിക് എക്സലൻസും തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടാത്തതാണ് എന്നൊരു ധാരണ, സാമാന്യ ധാരണ പലപ്പോഴും ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ, എന്റെ അനുഭവത്തിലും എന്റെ കാഴ്ചപ്പാടിലും നേരെ തിരിച്ചാണ്. ഗണിതശാസ്ത്രവും ഭാഷയും ഒരുമിച്ച് വഴങ്ങുന്നതാണ് എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ശീലവും. എന്നാൽ സംഗീതം ഒട്ടും വഴങ്ങില്ലാതാനും. അപ്പൊ അതുകൊണ്ട് ഓരോ മനുഷ്യരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. പിന്നെ എങ്ങനെയാണിത് സ്വായത്തപ്പെടുത്തിയത് എന്നാണെങ്കിൽ, ഈ പറയുന്നത് പോലെ പലരും ഇപ്പൊ ഷേക്സ്പിയറോ അല്ലെങ്കിൽ ടോൾസ്റ്റോയോ ഒക്കെ പറയുന്നത് പോലുള്ള, അവരെയൊക്കെ കുറിച്ച് സൂചിപ്പിക്കാവുന്നത് പോലെ ഒരു അസാമാന്യ പ്രതിഭയാണ് ആയ ഒരാളൊന്നുമല്ല ഞാൻ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എന്നെക്കാളൊക്കെ എത്രയോ എത്രയോ പ്രതിഭകൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നോട് ആരെങ്കിലും എന്റെ പ്രതിഭ എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ക്ഷമിക്കൂ, നിങ്ങൾ എന്റെ പ്രതിഭയെക്കുറിച്ച് പ്രശംസിക്കാതിരിക്കൂ, മറിച്ച് നിങ്ങൾ ഈ പറയുന്ന പ്രതിഭ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത കഠിനാധ്വാനത്തെ കുറിച്ച് മാത്രം സംസാരിക്കൂ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഡോണ്ട് റേറ്റ് മൈ ജീനിയസ് ഹയർ ദാൻ ദ എഫേർട്സ് ദ ഹാർഡ് വർക്ക്സ് ഐ മേഡ് ടു ക്രിയേറ്റ് ദാറ്റ്. അത് വായനയിലൂടെ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ എടുക്കുന്ന അധ്വാനമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു അധ്വാനമായി തോന്നിയില്ല എന്നുള്ളിടത്താണ് അതിന്റെ സന്തോഷം. ഇപ്പോൾ വായിക്കുക, കുട്ടികൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കൗമാര ബാല്യ യൗവന കാലങ്ങളിലെ വായന യൗവനാരംഭ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൗവനത്തിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് യൗവന ആരംഭം എന്ന് പറയുന്നത്. കാലങ്ങളിലെ വായനയുടെ അത്രത്തോളം തീക്ഷണമോ അത്രത്തോളം വിപുലമോ ആണ് ഇപ്പോഴത്തെ വായന എന്ന് കരുതാൻ വയ്യ. അത് ഇപ്പോഴത്തെ തിരക്കുകൾ ഉണ്ടാകാം. എങ്കിലും വായന എനിക്കൊരു നല്ല ഗുണമായോ വായന ഒരു ക്വാളിറ്റിയായോ ഒരിക്കലും അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാളല്ല ഞാൻ. മറിച്ച് കോപം പോലെ, കാമം പോലെ, രതി പോലെ, ദേഷ്യം പോലെ, പ്രണയം പോലെ, സന്താപം പോലെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഒരു വൈകാരിക ഭാവമാണ് വായന. വായന എൻ്റെ ശീലമല്ല, മറിച്ച് അത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഈ ഓർമ്മയാണ് രണ്ടാമത്തെ വിഷയമെങ്കിൽ, ഓർമ്മശക്തിക്ക് മുന്നിൽ ഒരൊറ്റ കുറുക്കുവഴിയേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. TCDI എന്ന് ചുരുക്കത്തിൽ പറയാവുന്ന ടോട്ടൽ ആൻഡ് കണ്ടിന്യൂസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെന്റ്. സപ്പോസ് എനിക്കിപ്പോൾ 90 എന്ന് കരുതുക, എനിക്കതൊന്നും ആയില്ല, ഞാൻ ചെറുപ്പക്കാരനാണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും 90 എന്ന് കരുതുക, എന്റെ 5 വയസ്സിൽ എന്റെ അമ്മ മരിച്ചുപോയി എന്ന് കരുതുക. ഞാൻ അമ്മയെ കണ്ടിട്ടപ്പോ 85 പക്ഷെ എന്റെ അമ്മയുടെ പേര് ഞാൻ മറക്കില്ല. ദിജു ആണെങ്കിലും മറക്കില്ല, മറക്കോ?
ഇല്ല, തീർച്ചയായും ഇല്ല.
എന്നാൽ ഇന്നലത്തെ പത്രത്തിൽ വായിച്ച ചിലിയൻ വനിതാ നേതാവ് മിഷേല ഭാഷയുടെ പേര് ചിലപ്പോൾ നമ്മൾ ഇന്ന് മറന്നുപോയെന്നിരിക്കും. കാര്യം, അമ്മ നമുക്കൊരു ഇൻവോൾവ്ഡ് ഇമോഷൻ അഥവാ ലയിച്ചു ചേർന്ന വികാരമാണ് എങ്കിൽ, മറ്റേത് നമ്മൾ കേവലം SI അഥവാ സൂപ്പർഫിഷ്യൽ ഇൻഫർമേഷൻ മാത്രമായി സ്വീകരിക്കുന്നു. എന്തുകൊണ്ട് വായിക്കുന്ന, അറിയുന്ന, പറയുന്ന, കേൾക്കുന്ന എല്ലാം മനസ്സിൽ തറയുന്നതാക്കി മാറ്റുവാൻ, ലയിച്ചു ചേരുന്നതാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് അവിടെ. പറയുന്നത് തറയുന്നതാകുമ്പോഴാണ് പ്രസംഗം ഉണ്ടാകുന്നത്. നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അശ്വമേധത്തിനേക്കാൾ ഉപരിയായി ഞാൻ അഭിമാനിക്കുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രസംഗകനാണ് ഞാൻ എന്നുള്ളതാണ്. മൈക്കും മുന്നിൽ പുരുഷാരവും സംസാരിക്കാൻ എന്റെ ഭാഷയും മലയാളവും ഉണ്ടെങ്കിൽ എനിക്ക് എത്ര നേരം വേണമെങ്കിലും ആളുകളെ ബോറടിപ്പിക്കാതെ, മുഷിപ്പിക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്ന വൈകാരിക തലങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എന്റെ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. അത് സ്കൂൾ കോളേജ് കാലങ്ങളിലെ സർവകലാശാലാ തലത്തിലും സ്കൂൾ തലത്തിലും സംസ്ഥാനത്തെ ഒന്നാം സമ്മാനക്കാരനായി മത്സരങ്ങളിൽ ജയിച്ചത് കൊണ്ടല്ല, മറിച്ച് എനിക്ക് ഇഷ്ടമാണ് സംസാരിക്കാൻ, ഭാഷ എനിക്കിഷ്ടമാണ്. ഞാൻ ഇതുവരെ നാവുകൊണ്ട് പ്രസംഗിക്കുന്ന, കാതുകൊണ്ട് കേൾക്കുന്ന ആളുകളോട് നാവുകൊണ്ട് പറയുന്ന ഒരാളാകാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളല്ല. ഹൃദയം കൊണ്ട് പറയുന്നത് ഹൃദയങ്ങൾ കൊണ്ട് കേൾക്കുവാൻ ആളുകൾ തയ്യാറാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഹൃദയം കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് കേൾക്കുകയും മനസ്സുകൊണ്ട് വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓർമ്മശക്തിയും ഭാഷാപാഠവും എല്ലാം ആർക്കും സ്വായത്തമാക്കാം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അല്ലെ?
എന്ന് മാത്രമല്ല, അറിവിന്റെ മുഖങ്ങളെ കുറിച്ച് കൂടി അറിയണം ദിജു. അറിവിന് വിവിധ മുഖങ്ങളുണ്ട്. ഇപ്പോ ഗാന്ധിജി ജനിച്ചത് എന്ന് ചോദിച്ചാൽ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു സ്കൂളുകളിൽ. അത് അറിവിന്റെ ഒരു മുഖമാണ്. ആ മുഖത്തിനപ്പുറം മറ്റൊരു മുഖമുണ്ട്. ഗാന്ധിജി ജനിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ എന്റെ കാഴ്ചപ്പാട്, ഗാന്ധിജി ജനിച്ചത് 1869 പോർബന്ദറിലുമല്ല ഒക്ടോബർ 2. ഗാന്ധിജി ജനിച്ചത് അദ്ദേഹത്തിന്റെ 24-ാമത്തെ വയസ്സിൽ 1893 ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ് ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ഒരു കറുത്ത വർഗ്ഗക്കാരനെ വെളുത്ത വർഗ്ഗക്കാരൻ ഇടങ്കാല് കൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ നിമിഷത്തിൽ നിറത്തിന്റെ പേരിലുള്ള ഈ വിവേചനത്തിനെതിരെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഉതകുന്നതാകണം തന്റെ ജീവിതമെന്ന് സമരസപ്പെടാതെ ഉറപ്പിച്ച ആ നിമിഷത്തിലുണ്ടല്ലോ, ആ നിമിഷത്തിലാണ് മോഹൻദാസ് മരിക്കുന്നതും ഗാന്ധിജി ജനിക്കുന്നതും. അറിവിന് രണ്ട് മുഖങ്ങളുണ്ട്. മിടുക്കനാകുന്ന ഒരറിവ്, മനുഷ്യനാകുന്ന ഒരറിവ്, രണ്ടും വേണം. തീർച്ചയായും മിടുക്കനാകാനുള്ള അറിവ് ഉറപ്പായി ഉണ്ടാകണം. മിടുക്കനാകാനുള്ള അറിവ് ഉണ്ടാകുമ്പോഴാണ് ഓസ്ട്രേലിയ കണ്ടെത്തുന്നത് ജെയിംസ് കുക്കാണെന്നും അതിനു മുമ്പ് വില്യം ജാൻസൂൻ വന്നുവെന്നും ഫ്ലിൻഡേഴ്സ് ആണ് ഓസ്ട്രേലിയയെ ആദ്യം മാപ്പ് ചെയ്തതെന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അതിനുമപ്പുറം മനുഷ്യനാകാനുള്ള അറിവുണ്ടാകുമ്പോഴാണ് ഓസ്ട്രേലിയയിൽ സമയങ്ങളുടെയും ശമ്പളങ്ങളുടെയും വ്യതിയാനങ്ങളല്ലാതെ എല്ലാ മനുഷ്യർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഒഫീഷ്യൽ ഹിറാർക്കി എല്ലാ മനുഷ്യർക്കും തുല്യമായ സാമൂഹിക നീതിയും സാമൂഹിക ബഹുമാനവും ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്നും ഗതാഗത നിയമങ്ങൾ തെറ്റിച്ചാൽ അധികാരികൾ പോലും ശിക്ഷിക്കപ്പെടും ഓസ്ട്രേലിയയിൽ എന്നും വിവേചനങ്ങൾ പദവികളുടെ പേരിൽ ഇല്ല എന്നും തിരിച്ചറിയുമ്പോൾ മറ്റൊരറിവുണ്ടാവുന്നു. മിടുക്കനാകുന്ന അറിവും മനുഷ്യനാകുന്ന അറിവും തമ്മിലുള്ള സംഗ്രഹമാകണം ജീവിതം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
ഒരുപക്ഷെ നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാം കേൾക്കേണ്ടതും ഇക്കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഭാഷയെക്കുറിച്ച് തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം മലയാള ഭാഷയോട് യുവതലമുറയ്ക്ക് പോലും ഇത്രത്തോളം സ്നേഹമുണ്ടാക്കുന്നതിൽ, ആ ഒരു പ്രണയമുണ്ടാക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ പോലും നമുക്കൊരു കാലത്ത് പേടിയുണ്ടായിരുന്നത് ഇംഗ്ലീഷ് മലയാളത്തെ ഇല്ലാതാക്കി കളയും എന്നുള്ളതായിരുന്നു. അതിനും അപ്പുറം ഹിന്ദി ഭാഷയെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം കേരളത്തിൽ പോലും ഉണ്ട് എന്ന് താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ കാണുന്ന കാർട്ടൂണുകൾ പോലും ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് പരിവർത്തനം നടത്തി, അതാണ് കേരളത്തിൽ പല ചാനലുകളും ഇപ്പോൾ ലഭിക്കുന്നത്, കാർട്ടൂൺ ചാനലുകളിൽ പോലും. അത്തരത്തിൽ ഒരു ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുകയും അതുവഴി ഭാഷാ വൈവിധ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പലരും ആരോപിക്കുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?
ഹിന്ദി പറഞ്ഞാൽ മാത്രമാണ് ഭാരതീയത മനുഷ്യ മനസ്സുകളിൽ ഉയരുന്നത് എന്ന് കരുതുന്നവരിൽ, അവർക്കൊക്കെ മറുപടി പറയാൻ നമ്മുടെ എല്ലാം നാവുകളിൽ ദേവനാഗിരിയല്ല വരേണ്ടത്. ഓരോ ഭാരതീയനും മനസ്സിലാക്കി, ലോകത്ത് എവിടെയുമുള്ള ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അവന്റെ വീട്ടുമുറ്റത്ത് നിന്ന് അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അവന്റെ ആകാശത്തിൽ സൂര്യൻ അവനോട് സംസാരിക്കുന്ന അവന്റെ ഭാഷയിൽ മാത്രമേ അവന് കിനാവ് കാണാൻ കഴിയൂ. എത്ര ഭാഷ പഠിച്ചാലും ഏതൊക്കെ ഭാഷയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചാലും എനിക്ക് പ്രണയിക്കാനും എനിക്ക് സ്വപ്നം കാണാനും എനിക്ക് നല്ല തെറി പറയാനും മനോഹരമായി തമാശ പറയാനും ഇതിനെല്ലാം അപ്പുറം പകൽ കിനാവ് കണ്ട് വെറുതെ ചിരിക്കുവാൻ കഴിയുന്നത് എന്റെ ഭാഷയിൽ മാത്രമാണ് എന്നുള്ളതാണ് സത്യം. വെറ്റിലെ തളിരിന്റെ തരളതയും അമ്മിഞ്ഞപ്പാലിന്റെ ധവളിമയും ഓരോ മനുഷ്യനും അവന്റെ ഭാഷയിലാണ് അവകാശപ്പെടാൻ കഴിയുന്നത്. ഹിന്ദി സംസാരിക്കുന്നതിൽ ആത്മനിർവൃതി കൈക്കൊള്ളുന്നവനെ ഹിന്ദി സംസാരിക്കുവാനും വങ്കക്കടലിൽ അരണാഹക്കൊണ്ട തങ്ക തമിഴ് മകനെ തമിഴ് മൊഴിയിൽ പേശുവാനും സംസാരിക്കുവാൻ കഴിയണം. സുന്ദര തെലുങ്ക് എന്ന് പറയുന്ന ഭാഷയെ ഉപാസിക്കുന്നവന് തെലുങ്ക് വീരലേവര ദീശഭൂനി സാഗര ദേശമാത സ്വച്ഛകോരി തിരികുപാട്ടു ചെയ്യര എന്ന് പാടുന്നവന് തെലുങ്കിൽ അവന്റെ ദേശീയത ഉത്ബോധിപ്പിക്കാൻ കഴിയണം. കൽഹണനെ കുറിച്ച് ഓർമ്മിക്കുന്നവന് കാശ്മീരിയിൽ പറയാൻ കഴിയണം. ബർദായിയുടെ പൃഥ്വിരാജ് രാസോ വായിക്കുന്നവൻ അവന്റെ ഭാഷയിൽ പറയാൻ കഴിയണം. ഖാണ്ഡേക്കറുടെ പുസ്തകങ്ങളിൽ അഭിരമിക്കുന്നവന് മറാത്തിയിൽ കിനാവ് കാണാനുള്ള അനുവാദം കൊടുക്കണം. ഓരോ മനുഷ്യന്റെയും വീട്ടുമുറ്റത്തെ കിണറിൽ നിന്ന് കിനിയുന്ന നീരിന്റെ മാധുര്യമുണ്ടാകുന്നത് അവൻ ആദ്യം പിച്ചവച്ചോ പിച്ചവച്ചതോടൊപ്പം അവന്റെ രാവിലെ അവൻ അറിയാതെ ഇറ്റുവീഴുന്ന ഭാഷയിലാണ്. ഞാൻ ഈ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ ആദ്യം ഞാൻ ഓർമ്മിച്ചത് 5-ാമത്തെ വയസ്സിലോ 6-ാമത്തെ വയസ്സിലോ പ്രഭാത് പുറത്തിറക്കിയ ബാലവിജ്ഞാന കോശത്തിന്റെ മണമുള്ള വർണ്ണ പേജുകളുടെ താളുകളിൽ ഒന്നിൽ കണ്ട ട്രുഗാനിനി എന്ന ഈ ഫുൾ ബ്ലഡഡ് ടാസ്മാനിയൻ അബോർജിൻ ആയിരുന്ന അവസാനത്തെ ആ ഓസ്ട്രേലിയൻ അബോർജിനിന്റെ ചിത്രമാണ്. ട്രുഗാനിനിയുടെ നാട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോഴാണ് എനിക്ക് സന്തോഷം. കാരണം ഒരു നാടിന്റെ സംസ്കാരം ആ നാടിന്റെ അബോർജിനുകളിലൂടെയാണ്, ആ നാടിന്റെ വേരുകളിലൂടെയാണ്. ഒരു മനുഷ്യന്റെ സംസ്കാരം അവന്റെ വേരുകളിലേക്ക് ഊർന്ന് ഇറങ്ങിച്ചെല്ലുന്ന അവന്റെ മാതൃഭാഷ എന്ന് പറയുന്ന ജലത്തിന്റെ നീരുറവയിലൂടെയാണ്. അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടതല്ല ഭാഷ, അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടതല്ല ദേശീയത, അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടതല്ല മാതൃത്വവും. ഇതൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മൂഢരുടെ സ്വർഗത്തിന് നേരെ നമ്മൾ കല്ലെറിയരുത്. കാരണം അവർ നമ്മളെ നോക്കി കല്ലെറിയുമ്പോൾ, മാതൃഭാഷയിൽ സംസാരിക്കുന്നവരെ നോക്കി അവർ കല്ലെറിയുമ്പോൾ താഴേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നമുക്ക് അവരോട് പറയാൻ കഴിയണം, നമ്മൾ പറവകളാണ്, ഭാഷാ സ്വാതന്ത്ര്യത്തിന്റെ പറവകളാണ്. കല്ലുകൾ എറിയുന്ന താഴെ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കല്ലുകൾക്ക് എത്താൻ കഴിയുന്നതിനേക്കാൾ ഉയരത്തിൽ പറന്നു പൊങ്ങാൻ കഴിയും ഈ പറവയുടെ ചിറകുകൾക്ക്. പറവയുടെ പേര് ഭാഷ, മാതൃഭാഷ എന്നാണെങ്കിൽ എന്ന്.
തീർച്ചയായും ഓസ്ട്രേലിയയിൽ മലയാള ഭാഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന SBS മലയാളത്തിന് ഇത്രയും മനോഹരമായ മലയാളവും, ഒപ്പം ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് ഞങ്ങൾക്ക് പോലും അറിയാത്ത ഒരുപാട് അറിവുകൾ ഓസ്ട്രേലിയയെക്കുറിച്ചും ഈ ചെറിയ സമയത്തിൽ പകർന്നു തന്നതിന് വളരെയധികം നന്ദി ശ്രീ GS പ്രദീപ്.
ശ്രീ വിജു ശിവദാസ് ഒരു കാലഘട്ടത്തിൽ കൈരളി TVയുടെ ഡൽഹി ബ്യൂറോ കറസ്പോണ്ടന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളിയുടെ മുൻകാല പ്രവർത്തകനായ താങ്കളുമായുള്ള ആത്മബന്ധം ശബ്ദത്തിലൂടെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലും, ഒപ്പം ഇന്ന് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ റേഡിയോ അവതാരകനായുള്ള താങ്കളുടെ ഈ പരിണാമത്തിനിടയിൽ നാടിന്റെ നല്ല മുഖങ്ങളും നാടിന്റെ ഭാഷയും കൈമോശം വരാതെ കളയാതെ നെഞ്ചോട് സൂക്ഷിക്കുന്നതിലും ഒരുപാട് സന്തോഷം. എല്ലാ ആശംസകളും താങ്കൾക്കും ഈ റേഡിയോയ്ക്കും.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.